നമസ്കാരം. സുന്ദരവനം അഥവാ സുന്ദർബൻ ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും അഴിമുഖങ്ങളിൽ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി ആയിരക്കണക്കിന് ഏക്കറുകളായി പരന്നുകിടക്കുന്ന മഹത്തായ തണ്ണീർവനം. 1941 ഒരു രാത്രി 17 വയസ്സ് മാത്രം പ്രായമുള്ള പൊശബ്ദി ഗാജി എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ തൻ്റെ പിതാവിൻ്റെ കൂടെ ഈ സുന്ദരവനത്തിലെ ഒരു പുഴയുടെ മധ്യഭാഗത്ത് ഇരുട്ടിൽ അനങ്ങാതിരിക്കുകയാണ്. സുന്ദരവനത്തിലെ അനേകം ചെറു ദ്വീപുകൾ നിലാവെളിച്ചത്തിൽ ഇവർക്ക് ചുറ്റും ഇരുണ്ട കോട്ടകൾ പോലെ അനങ്ങാതെ നിൽപ്പുണ്ട്. വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ആഹാരത്തിന്റെ പൊതി അവർ അഴിച്ചു. നദിയുടെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് ഇവർ ഈ വഞ്ചി ഇട്ടിരിക്കുന്നത്. ചോറിനോടൊപ്പം മീനും കറിയും കൂട്ടി കഴിക്കുന്ന സമയത്ത് പിതാവ് മകനോട് പറഞ്ഞു, അവൻ വെളുപ്പിനെയാവും വരുന്നത്, പക്ഷേ ഒരു വേട്ടക്കാരൻ എപ്പോഴും തയ്യാറായി ഇരിക്കണം. സുന്ദരവനത്തിലെ 4 കാലുകളുള്ള പിശാചുക്കൾ വെള്ളത്തിലൂടെയും നീന്തി വരും. നാം ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്തുള്ള ശബ്ദം കേൾക്കില്ല. ആ സമയത്ത് കയ്യിൽ തോക്കും ഉണ്ടാവില്ല. അതിനാൽ സാധാരണ വേട്ടക്കാർ കാട്ടിൽ ഭക്ഷണം ചവച്ച് കഴിക്കാറില്ല. അതിവേഗം വിഴുങ്ങിയ ശേഷം നാം വീണ്ടും തയ്യാറായി ഇരിക്കണം. അച്ഛൻ പറയുന്നത് കേട്ടിട്ട് പൊച്ചബ്ദി ഗാജി തൻ്റെ ഭക്ഷണം അതിവേഗം വിഴുങ്ങി തീർത്തു. അതിനുശേഷം അവർ രണ്ടുപേരും വീണ്ടും അനങ്ങാതെ ഏതോ ഒരു ശബ്ദത്തിനായി കാത്തിരുന്നു. ഇപ്പോൾ നല്ല നിലാവുണ്ട്. പൊച്ചബ്ദി തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ആരും കണ്ടാൽ ഭയപ്പെട്ടു പോകുന്ന വികൃതമായ ഒരു മുഖം. പെട്ടെന്നൊരു നാൾ അച്ഛനെ ഈ രൂപത്തിൽ കണ്ട കൊച്ചനുജത്തി ഇത് കണ്ടിട്ട് ഭയന്ന് അടുത്ത വീട്ടിലേക്ക് ഓടിയത് അവൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെ, അച്ഛൻ ഇങ്ങനെ ആയിരുന്നില്ല. പുട്ടിയായി എന്ന് ആളുകൾ വിളിക്കുന്ന മെഹർ ഗാജി ഈ രൂപത്തിൽ, ഈ വികൃത രൂപത്തിലായ കഥ ഒരു മുത്തശ്ശി കഥയേക്കാളും വിചിത്രമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. പാതിരാത്രിയിൽ എന്തിനെയോ പ്രതീക്ഷിച്ച് തോണിയിൽ ഇരുട്ടത്ത് പുഴയുടെ നടുഭാഗത്തിരിക്കുന്ന ഈ അച്ഛനും മകനും അത്ര നിസാരക്കാരല്ല. സുന്ദർബൻ കണ്ടൽക്കാടുകളുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ കൺകണ്ട ദൈവങ്ങളാണ് അവർ രണ്ടുപേരും. വേലിയേറ്റം, വേലിയിറക്കം, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, പട്ടിണി, ഇതെല്ലാം സുന്ദർബനിലെ ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതിനെയെല്ലാം നേരിടുവാനും അതിജീവിക്കുവാനും ചെറുപ്പം മുതലേ അവർക്ക് പരിശീലനം സിദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ സുന്ദർബൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടിന്റെ തീരങ്ങളിലും ഇതിനിടയിലൂടെ ഒഴുകുന്ന പുഴകളിലും സുന്ദരി എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന കണ്ടൽ വനങ്ങളുടെ മറവിലും ആരുമറിയാതെ ഒളിച്ചിരിക്കുന്ന 4 കാലുകളുള്ള നരഭോജികളോട് ഏറ്റുമുട്ടുവാൻ പക്ഷേ ഇവർക്കാവില്ല. ഇരുളിന്റെ മറവിൽ പുഴയിലൂടെ നീന്തിയും കണ്ടൽ വനങ്ങളുടെ മറവിൽ കൂടിയും അവൻ എപ്പോൾ വേണമെങ്കിലും എത്താം. ലോകപ്രശസ്തമായ റോയൽ ബംഗാൾ ടൈഗറുകളാണ് ഇവരീ പറയുന്ന ജലപ്പിശാജ്. മാനുകളുടെയും പശുക്കളുടെയും ഇറച്ചിയോടൊപ്പം മനുഷ്യന്റെ മാംസവും തിന്ന് ശീലിച്ച ലോകത്തിലെ ഒരേ ഒരു കടുവക്കൂട്ടമാണ് സുന്ദർബനിലെ ചതുപ്പ് നിലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്നത്. ചതുപ്പിലും വെള്ളത്തിലും കണ്ടൽക്കാടുകളിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഇവിടുത്തെ ഈ കടുവകൾ എല്ലാ കാര്യങ്ങളിലും ബാക്കിയുള്ള ഭൂമിയിലെ മറ്റ് കടുവകളിൽ നിന്നും വ്യത്യസ്തരാണ്. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും മറ്റു വനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കിടക്കുന്ന ഒരു വനശകലമാണ് ഈ സുന്ദർബൻ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സകല ജീവികൾക്കും മറ്റ് ജീവികളിൽ നിന്നും കാര്യമായ പ്രത്യേകതകൾ ഉണ്ട്. 10,000 ചതുരശ്ര കിലോമീറ്ററുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കണ്ടൽ വനത്തിന്റെ 6,000 ചതുരശ്ര കിലോമീറ്ററുകൾ ഇന്നത്തെ ബംഗ്ലാദേശിലും ബാക്കി 4,000 ചതുരശ്ര കിലോമീറ്ററുകൾ നമ്മുടെ ഭാരതത്തിലുമാണ് ഉള്ളത്. കടുവകൾ, മുതലകൾ, പുള്ളിമാനുകൾ, കാട്ടുപൂച്ച, മീൻപിടിയൻ പൂച്ച, പുലിപ്പൂച്ച, പിന്നെ കേഴമാൻ, കാട്ടുപന്നി, വിവിധ തരം കുരങ്ങുകൾ, അങ്ങനെ അനേക ജാതി പക്ഷി മൃഗാദികൾ ഈ സുന്ദരവനത്തിൽ താമസിക്കുന്നുണ്ട്. ഇന്ന് കുറ്റിയേറ്റ് പോകാറായ ജാവൻ കാണ്ടാമൃഗങ്ങൾ ഒരു കാലത്ത് ഈ സുന്ദർബൻ വനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇങ്ങനെ മൃഗങ്ങൾ നിറഞ്ഞ് ജീവിക്കുവാൻ പ്രയാസമുള്ള ഈ ചതുപ്പ് നിലത്തിലേക്ക് എന്നാണ് മനുഷ്യൻ എത്തിപ്പെട്ടത്? 2,300 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മൗര്യന്മാരുടെ കാലത്ത് പോലും ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ ഈ കണ്ടൽക്കാടുകൾക്കകത്തു നിന്ന് ഈ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അന്നു മുതൽ ഇന്ന് വരെയും ഒരിക്കലും അവസാനിക്കാത്ത ഒരു യുദ്ധം ആരംഭിച്ചു. സുന്ദർബൻ വനരാജ്യത്തിലെ കിരീടം വെക്കാത്ത രാജാവ് തൻ്റെ രാജ്യത്തിൽ അതിക്രമിച്ചു കയറിയ മനുഷ്യരുമായിട്ട് സന്ധിയില്ലാത്ത യുദ്ധം അന്നു മുതൽ പ്രഖ്യാപിച്ചു. കണ്ടൽക്കാടുകളുടെ അധിപന് അന്നു മുതൽ ഒരു പേര് വീണു, ദ ഗ്രേറ്റ് ഇന്ത്യൻ റോയൽ ബംഗാൾ ടൈഗർ. കാടുകൾക്ക് സമീപമോ അതിന് ചുറ്റുമോ എന്തിന്, കാടുകൾക്കകത്തു പോലും മനുഷ്യൻ ജീവിക്കുന്ന അനേകം സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ സുന്ദർബനിൽ മാത്രം കടുവകൾ ഇത്രയ്ക്ക് മനുഷ്യരുമായിട്ട് ശത്രുതയിൽ ആയത്? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അവിടെങ്ങും ഇല്ലാത്ത രീതിയിൽ നരഭോജികളായിട്ടുള്ള കടുവകൾ ഈ സുന്ദർബനിൽ ഉണ്ടായത്? ഒരു കാലത്ത് വർഷത്തിൽ 50 പേർ എന്ന കണക്കിനാണ് കടുവകൾ ആളുകളെ ഈ സുന്ദർബനിൽ ഭക്ഷിച്ചിരുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. തേൻ, വിറക്, മീൻ, ഞണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ പിടിക്കുവാൻ വേണ്ടിയിട്ട്, അത് കൊയ്തെടുക്കുവാൻ വേണ്ടിയിട്ട്, കളക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആളുകൾ സദാസമയവും ഈ സുന്ദർബനിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഒന്ന് ഉറക്കെ നിലവിളിക്കാനല്ലാതെ പെട്ടെന്ന് ഓടി മാറാൻ സാധിക്കാത്ത മനുഷ്യനെ പിടിക്കുന്നതാണ് ഈ പുള്ളിമാനുകളെ ഓടിച്ചിട്ട് പിടിക്കുന്നതിനേക്കാൾ സൗകര്യം എന്ന് ഇവിടെയുള്ള വനരാജാക്കന്മാർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. ഇതൊന്നും കൂടാതെ നമ്മുടെ രാജ്യം പങ്കെടുത്ത ബംഗ്ലാദേശ് വിമോചന സമരം പോലെ ഒട്ടനവധി യുദ്ധങ്ങൾ ഈ കണ്ടൽ കാടുകളിൽ നടന്നിട്ടുണ്ട്. അന്ന് മരിച്ചു വീണ സമരഭടന്മാരുടെ ജഡങ്ങൾ ഭക്ഷിച്ച കടുവകൾ പിന്നീട് അത് ശീലമാക്കിയിട്ടുണ്ടാവണം. ഇത്തരമൊരു ഗ്രാമത്തിലാണ് 1924 നാം മുമ്പ് പറഞ്ഞ വള്ളത്തിലിരിക്കുന്ന ആ 17-കാരൻ പയ്യൻ ജനിച്ചത്. പൊച്ചബ്ദി ഗാജി അല്ലെങ്കിൽ പൊച്ചബ്ദി ഗാസി ജനിച്ചത് വേട്ടക്കാരുടെ കുടുംബത്തിലായിരുന്നു. അവൻ്റെ അച്ഛൻ, മുത്തച്ഛൻ, മുത്തച്ഛൻ്റെ സഹോദരന്മാർ, അവരെല്ലാം പേരെടുത്ത വേട്ടക്കാരായിരുന്നു. എന്നാൽ വെള്ളക്കാരും രാജാക്കന്മാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്തിരുന്നത് പോലെ പണത്തിന്, പ്രതാപത്തിന്, വിനോദത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല പൊച്ചബ്ദിയുടെ കുടുംബക്കാർ വേട്ടയാടിയിരുന്നത്. അവർ വേട്ടയാടിയിരുന്നത് നരഭോജികളായ കടുവകളെ മാത്രമായിരുന്നു. പൊച്ചബ്ദിയുടെ മുത്തച്ഛനായിട്ടുള്ള കിനു ഗാജി തൻ്റെ ജീവിതകാലത്ത് 97 നരഭോജി കടുവകളെയാണ് വകവരുത്തിയത്. പക്ഷേ 98-ാമത്തെ കടുവയുടെ മുമ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇസ്മായിൽ ഗാജിയും ഇതുപോലെ തന്നെ പേരെടുത്ത ഒരു വേട്ടക്കാരനായിരുന്നു. പക്ഷേ അവസാനത്തെ കടുവ അദ്ദേഹത്തിൻ്റെയും ജീവനെടുത്തു. ഒരുപക്ഷെ ആ കുടുംബത്തിലെ ആളുകളെല്ലാം തന്നെ തങ്ങൾക്ക് വേണ്ടിയിട്ട് നരഭോജികളെ കൊന്ന് അല്ലെങ്കിൽ ആ ഒരു പോരാട്ടത്തിൽ മരണപ്പെട്ടതുകൊണ്ടാവാം ഈ കുടുംബത്തിലുള്ള ആളുകളെയെല്ലാം ദൈവതുല്യരായിട്ടാണ് ഈ സുന്ദർബനിലെ ഗ്രാമീണര് കണ്ടിരുന്നത്. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ വേർതിരിവില്ലാതെ ഒരുമിച്ച് ഇടകലർന്നാണ് അക്കാലങ്ങളിൽ ഈ സുന്ദർബനിലെ ചുറ്റുമുണ്ടായിരുന്ന ഗ്രാമങ്ങളിൽ ആളുകൾ വസിച്ചിരുന്നത്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പൊതുശത്രു ഉണ്ടാകുന്നത് വരെയും മാത്രമാണ് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുക. ഇവിടെ ഒരു പൊതുശത്രുവുണ്ട്, കടുവ. സുന്ദർബൻ വനത്തിന് ചുറ്റുമുള്ള ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ഗ്രാമങ്ങളിലെ ആളുകൾ ആരാധിക്കുന്ന രണ്ട് പേരുകളാണ് ദക്ഷിണ റായിയും പിന്നെ ബൊൻ ബീബിയും. വിറക് വെട്ടുവാനും തേനെടുക്കുവാനും ഞണ്ടിനെയും മീനിനെയും പിടിക്കുവാനും സുന്ദർബൻ വനത്തിലേക്ക് കയറിപ്പോകുന്ന മുസൽമാനും ഹിന്ദുവുമൊക്കെ ഒരേ സമയം ഈ രണ്ട് ആരാധനാ മൂർത്തികളോടും പ്രാർത്ഥിച്ച ശേഷമാണ് അകത്തേക്ക് കയറുക. കടുവയുടെ രൂപത്തിൽ തങ്ങളെ ആക്രമിക്കാൻ എത്തുന്നത് ദക്ഷിണ റായി ആണെന്നാണ് വിശ്വാസം. എന്നാൽ ഈ ദക്ഷിണ റായിയുടെ ശത്രുവായിട്ടുള്ള വനദേവതയാണ് ബൊൻ ബീബി. അതുകൊണ്ട് ഈ രണ്ടു പേരോടും പ്രാർത്ഥിച്ച ശേഷമാണ് ഇവർ ഈ കാട്ടിലേക്ക് കയറുന്നത്. ഈ കണ്ടൽ വനങ്ങളുടെ ഇടയിലൂടെ ഒഴുകുന്ന ചെറിയ പുഴകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, തോണിയിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ പുറകിലൂടെ നീന്തി അടുത്താണ് കടുവകൾ സാധാരണ ആക്രമിക്കാറ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ കടുവകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഈ ദക്ഷിണ റായിയുടെ ഒരു മുഖംമൂടി തലയുടെ പുറകിൽ വെച്ചിട്ടാണ് രാത്രിയിൽ ഈ പുഴകൾ വഴി, നദികൾ വഴി തോണിയിൽ സഞ്ചരിക്കാറ്. ചുരുക്കത്തിൽ കടുവ എന്ന പൊതുശത്രുവിനെതിരെ ഇവർ ഒറ്റക്കെട്ടാണ്. ഈ നരഭോജി കടുവകളിൽ നിന്നും കാലാകാലങ്ങളായി തങ്ങളെ രക്ഷിക്കുന്ന പൊച്ചബ്ദിയുടെ കുടുംബം അതുകൊണ്ട് തന്നെ ഇവർക്ക് ദൈവതുല്യരാണ്. പൊച്ചബ്ദിയുടെ മുത്തച്ഛൻ 97 കടുവകളെയാണ് തൻ്റെ ജീവിതകാലത്ത് വകവരുത്തിയത് എന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മെഹർ ഗാജി അഥവാ പുറ്റിയ എന്ന് ആളുകൾ വിളിക്കുന്ന മെഹർ തൻ്റെ ജീവിതകാലത്ത് ഇതുവരെയും വകവരുത്തിയത് 50 നരഭോജി കടുവകളെയാണ്. ഇവർ രണ്ടുപേരും കൊന്ന കടുവകളുടെ എണ്ണം കേൾക്കുമ്പോൾ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് പ്രയാസം തോന്നുമെങ്കിലും സത്യത്തിൽ എണ്ണം ഇതിലും വളരെയേറെ കൂടുതലാണ്. സുന്ദർബനിലെ അന്നത്തെ കടുവകളുടെ എണ്ണവും നരഭോജികളുടെ എണ്ണവും അത്രയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഈ കുടുംബത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രത്യേകതയുള്ള കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കഴിഞ്ഞ 3 തലമുറകളായിട്ട് ഈ നരഭോജികളെ വകവരുത്തുവാൻ വേണ്ടിയിട്ട് ഒരേ ഒരു തോക്കാണ് ഉപയോഗിക്കുന്നത്. മുത്തച്ഛൻ കിനു ഗാജിക്ക് 1848 ഒരു ബ്രിട്ടീഷുകാരൻ സമ്മാനമായിട്ട് കൊടുത്ത 10-bore double-barrel ഷോട്ട് ഗണ്ണായിരുന്നു അത്. തൻ്റെ അച്ഛനും മുത്തച്ഛനുമൊക്കെ പേരെടുത്ത വേട്ടക്കാരായിരുന്നു എങ്കിലും ഈ പൊജബ്ദിക്ക് ചെറുപ്പത്തിൽ വേട്ടയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാട്ടിൽ തേനെടുക്കുവാൻ വേണ്ടിയിട്ട് പോകുക, അത് കളക്ട് ചെയ്തിട്ട് തിരിച്ച് ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുക, ഇതിലായിരുന്നു അവൻ്റെ താല്പര്യം. കാരണം അന്നും ഇന്നും ഈ സുന്ദർബനിലെ തേനിന് നല്ല മാർക്കറ്റായിരുന്നു. തേനെടുത്ത് മാർക്കറ്റിൽ വിറ്റ ശേഷം പൊച്ചബ്ദി നേരെ ക്രിക്കറ്റ് കളിക്കാനും പട്ടം പറത്തുവാനും വേണ്ടിയിട്ട് പോകും. ഇതിനൊരു മാറ്റം വന്നത് 1936 ആ വർഷം കുറച്ച് അമേരിക്കക്കാർ വേട്ടയ്ക്കായിട്ട് ഈ സുന്ദർബൻ വനത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ അനേകം പുഴകളും ചതുപ്പുകളും തുരുത്തുകളും നിറഞ്ഞ ഈ കണ്ടൽ വനത്തിൽ അവർക്ക് വഴിതെറ്റി. ദിവസങ്ങളോളം വഴിയറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന അവർ അവസാനം എത്തിപ്പെട്ടത് 12 പ്രായമുള്ള പൊച്ചബ്ദിയുടെ മുൻപിലാണ്. പൊജബ്ദി ആ സമയത്ത് ഈ കാട്ടിനുള്ളിൽ തേൻ ശേഖരിക്കുകയായിരുന്നു. അവൻ ആ അമേരിക്കക്കാരെ സുരക്ഷിതമായിട്ട് ഈ കണ്ടൽ വനങ്ങൾക്ക് പുറത്ത് എത്തിച്ചു. പക്ഷേ ആ 12 ചെറുക്കനെ, തങ്ങളെ രക്ഷിച്ച ആ ഒരു പയ്യനെ വെറും കൈയോടെ മടക്കി അയക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല. ഈ കൊടും വനത്തിൽ നീളമുള്ള ഒരു കത്തി മാത്രം അരയിൽ വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്ന് കണ്ട അമേരിക്കക്കാർ അവനൊരു ഷോട്ട് ഗൺ സമ്മാനമായി കൊടുത്തു. ഇതുകൂടാതെ ഇതിന് വേണ്ടുന്ന കാട്രിഡ്ജുകൾ, പെല്ലറ്റുകൾ അതെല്ലാം അവർ ഇവന് കൊടുക്കുകയും ചെയ്തു. എന്താണേലും ഈ സംഭവം പൊജബ്ദിയുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കി. ഈ ഷോട്ട് ഗൺ ഉപയോഗിച്ച് പൊജബ്ദി പിന്നീട് കുറച്ച് ചെറിയ മാനുകൾ, മുയലുകൾ, കൊക്കുകൾ, പ്രാവുകൾ, കാട്ടുകാടകൾ ഇതിനെയൊക്കെ വെടിവെച്ച് പിടിക്കാനായിട്ട് തുടങ്ങി. ഇത് വിനോദത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, പട്ടിണി മാറ്റുവാൻ വേണ്ടി ചെയ്യുന്നതാണ്. കൊടും പട്ടിണി വരുമ്പോഴും കടുവ നരഭോജിയായി മാറുമ്പോഴും ആളുകൾ എത്തുന്നത്, രക്ഷയ്ക്കായിട്ട് എത്തുന്നത് പൊജബ്ദിയുടെ കുടുംബത്തിലേക്കാണ്. ഈ പൊജബ്ദിക്ക് ചെറുപ്പകാലത്ത് ഈ വേട്ടയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഷോട്ട് ഗൺ കിട്ടിയിട്ടും വലിയ വലിയ മൃഗങ്ങളെ വേട്ടയാടാനോ ഒരു നരഭോജിയെ വേട്ടയാടാനോ ഒന്നും ഇദ്ദേഹം ശ്രമിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അച്ഛൻ പുട്ടിയ അദ്ദേഹം കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവനെയും കൂട്ടിയാണ്, ഒരു സഹായി എന്ന നിലയിൽ ഈ പൊജബ്ദിയും കൂട്ടിയാണ് അദ്ദേഹം വനങ്ങളിലേക്ക് പോയിരുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ പുട്ടിയ, ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള പുട്ടിയ എന്ന് പറയുന്ന ആള്, ഈ നരഭോജിയായിട്ടുള്ള കടുവകളെ ഈ നടന്നു ചെന്നിട്ട് വെടിവെച്ച് കൊല്ലുകയല്ല ചെയ്തിരുന്നത്. അതിന് പകരം കടുവകൾ സ്ഥിരമായിട്ട് നടക്കുന്ന പാതകൾ കണ്ടെത്തി അവിടെ ഗൺ ട്രാപ്പ് വെച്ചിട്ട് അങ്ങനെയാണ് ഇദ്ദേഹം കടുവകളെ കൊന്നിരുന്നത്. തലമുറകളായിട്ട് കിട്ടുന്ന അറിവ്, കാടിനെയും ഇവിടെയുള്ള ചതുപ്പിനെയൊക്കെ ശരിക്കും മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാൾ, ഇങ്ങനെയുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഈ ഗൺ ട്രാപ്പ്. പൊജബ്ദി ഗാജിയുടെ കുടുംബത്തിലെ ആളുകൾ 3 തലമുറകളായിട്ട് ഈ കടുവകളെ വധിക്കുന്നത്, അല്ലെങ്കിൽ അവർ വധിച്ചിട്ടുള്ള കടുവകളിൽ 80% വധിക്കപ്പെട്ടത് ഈ ഗൺ ട്രാപ്പിൽ കുടുങ്ങിയാണ്. ഇത്തരം ഗൺ ട്രാപ്പുകൾ ഉണ്ടാക്കുന്നതിൽ പൊജബ്ദിയുടെ അച്ഛനായിട്ടുള്ള പുട്ടിയ കേമൻ തന്നെയായിരുന്നു. പക്ഷേ എപ്പോഴും പുട്ടിയ മാത്രമായിരുന്നില്ല വിജയിച്ചിരുന്നത്. 2 തവണ കടുവകൾ പുട്ടിയുടെ മേൽ വിജയം നേടി. ഈ 2 തവണയും ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. പക്ഷേ അതിന് പകരമായി പുട്ടിയയ്ക്ക് കൊടുക്കേണ്ടി വന്നത് തൻ്റെ മുഖത്തെ മാംസമായിരുന്നു. കടുവയുടെ, അതും നരഭോജി കടുവയുടെ ആക്രമണത്തിൽ നിന്ന് ഇതുപോലെ 2 തവണ രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ ലോകത്തിൽ തന്നെ അപൂർവമാണ്. കാലുകളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പുട്ടിയയെ ആദ്യമായിട്ട് കടുവ ആക്രമിച്ചത്. തൻ്റെ ഏറ്റവും വലിയ കന്നുകാലിയുടെ പശുവിൻ്റെ മുതുകിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന കടുവയെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു വടിയെടുത്ത് അടിച്ചാണ് പുട്ടിയ നേരിട്ടത്. കാട്ടിൽ നിന്ന് വളരെയധികം അകലമാറി ഒരു സ്ഥലത്താണ് കാലുകളെ മേയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ല. തൻ്റെ മുതുകിൽ പ്രഹരം ഏൽപ്പിച്ച് പുട്ടിയയെ തിരിഞ്ഞു നിന്ന് ആക്രമിച്ചിട്ട് ഈ പുട്ടിയയുടെ ദേഹത്ത് കാര്യമായ പരിക്ക് ഏൽപ്പിച്ച ശേഷമാണ് കടുവ തിരിഞ്ഞ് വീണ്ടും കന്നുകാലിയെ ആക്രമിക്കുകയും അതിനെ ഭക്ഷിക്കുകയും ചെയ്തത്. രക്തത്തിൽ കുളിച്ച് ബോധരഹിതനായ പുട്ടിയയെ എന്തുകൊണ്ടോ ഈ കടുവ വെറുതെ വിട്ടു. മിനിറ്റുകൾക്ക് ശേഷം കണ്ണുകൾ തുറന്ന ഈ പുട്ടിയ കേൾക്കുന്നത് എല്ലുകൾ ഒടിയുന്ന ശബ്ദമാണ്. അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പുട്ടിയ കിടക്കുന്നതിന് തൊട്ടരികിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ കടുവ ആ കന്നുകാലിയെ ഭക്ഷിക്കുന്നുണ്ട്. ഇതേ സമയം കടുവയെ കണ്ട് വിരണ്ടോടിപ്പോയ കന്നുകാലികൾ ഗ്രാമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കന്നുകാലികൾ ഇങ്ങനെ വിളറിപൂണ്ട് വന്നതോടെ ഗ്രാമീണർക്ക് കാര്യം മനസ്സിലായി. അവർ വടികളും കല്ലുകളും ഒക്കെ ആയിട്ട് അവരെത്തി. അങ്ങനെ അവർ ഈ കടുവയെ അവിടെ നിന്ന് ഓടിക്കുകയും കുട്ടിയെ ജീവനോടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാൻ നാട്ടുകാർക്ക് കഴിഞ്ഞു. പക്ഷേ അടുത്ത തവണ കുട്ടിയേക്ക് ഇത്രയും ഭാഗ്യം ഉണ്ടായില്ല. ആ സമയം ഈ കടുവ ഗ്രാമത്തിലെത്തിയ സമയത്ത് കുട്ടിയ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുടിലിൻ്റെ അരികിൽ നിന്നാണ് കടുവ വലിയൊരു കന്നുകാലിയും കടിച്ചെടുത്തുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടത്. പശുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ 2-3 ഗ്രാമീണർക്ക് സാരമായ പരിക്ക് ഏൽക്കുകയും ചെയ്തു. ശേഷം ചതുപ്പിലേക്ക് പാഞ്ഞുപോയ കടുവ ഇരയോടൊപ്പം ഒരു ചെളിക്കുണ്ടിൽ താണുപോയി. കാരണം ഈ ഇരയുടെയും കടുവയുടെയും വെയിറ്റ് കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭാരമുണ്ടായി. അതുകൊണ്ട് തന്നെ അവന് പിടിച്ചു നിൽക്കാനായിട്ട് ആയില്ല. എന്നാൽ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഈ പശുവിനെ വീണ്ടും ഇവൻ വലിച്ച് കരയിലേക്ക് അടുപ്പിച്ച ശേഷം അവിടെ നിന്ന് അതിനെയും കൊണ്ട് കടന്നു കളഞ്ഞു. ഈ സമയത്തെല്ലാം 100 കണക്കിന് ആളുകൾ ഇതിന് ചുറ്റും, ഈ ചതുപ്പ് നിലത്തിന് ചുറ്റും വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഈ സംഭവമെല്ലാം കഴിഞ്ഞിട്ട് ഗ്രാമത്തിലെത്തിയ പുട്ടിയ ഇതെല്ലാം അറിഞ്ഞിട്ട് ഉടൻ തന്നെ തോക്കെടുത്തിട്ട് ഈ കടുവയുടെ ഫ്രഷ് കാൽപ്പാടുകൾ നോക്കിയിട്ട് കാട്ടിനുള്ളിലേക്ക് പോയി. പട്ടാ പകല് ഗ്രാമത്തിലെത്തി വിജയകരമായിട്ട് ഒരു പശുവിനെയും കൊണ്ട് കാട്ടിലേക്ക് കടന്ന കടുവ ഇത് തരമാക്കിയിട്ട് വീണ്ടും ഇനിയും പകൽ സമയങ്ങളിൽ ഗ്രാമത്തിൽ എത്തിയേക്കാം. ഇനി വന്നാൽ ഒരു പക്ഷേ അവൻ്റെ മുന്നിൽ കുട്ടികളാണ് പെടുന്നതെങ്കിലോ, അതുകൊണ്ടാണ് പുട്ടിയെ പെട്ടെന്ന് തന്നെ അവനെ വക വരുത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ തൂക്കമെടുത്ത് കാട്ടിലേക്ക് പോയത്. എന്തായാലും കടുവകളുടെ പാദമുദ്രകൾ കണ്ടെത്തി അതിലൂടെ അവയെ കണ്ടെത്തി വെടിവെക്കുന്നതിൽ അന്നത്തെ കാലത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച വേട്ടക്കാരനായ പുട്ടിയ വൈകുന്നേരത്തിന് മുൻപ് തന്നെ ആ കടുവയെ കണ്ടെത്തി വെടിവെച്ചിട്ടു. ഈ വെടിവെച്ച് വീണ, വെടിയേറ്റ് വീണ കടുവ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട് പുട്ടിയ ഒന്നുകൂടി വെടിവെച്ചു. അതിനുശേഷമാണ് അനങ്ങാതെ കിടന്നിരുന്ന ആ മൃഗത്തിൻ്റെ അരികിലേക്ക് പുട്ടിയ ചെന്നത്. പക്ഷേ കടുവ ചത്തിട്ടുണ്ടായിരുന്നില്ല. പുട്ടിയ തൊട്ടടുത്ത് എത്തിയ സമയത്ത് തന്നെ കടുവ ചാടി എഴുന്നേറ്റ് പുട്ടിയെ ആക്രമിച്ചു. അവൻ്റെ ഭീമൻ കൈകൾ വെച്ചിട്ട് പുട്ടിയുടെ മുഖത്താണ് ആദ്യത്തെ അടിയേറ്റത്. ഈ കീഴ്ചാടിയും മാംസവും അവിടെ നിന്ന് അടർന്ന് മാറിയിട്ട് താഴേക്ക് തൂങ്ങിയെങ്കിലും ധീരനായ പുട്ടിയ തൻ്റെ ധൈര്യം കൈവിടാതെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തിട്ട് ഈ കടുവയുടെ വായ്ക്കകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഒന്നുകൂടി വെടിപൊട്ടിച്ചു. അറ്റു തൂങ്ങിയ കീഴ്ത്താടിയുമായി വേച്ച് വേച്ച് ഗ്രാമത്തിലെത്തിയ പുട്ടിയെ ആളുകൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. നോക്കുക, ആരും ഭയപ്പെട്ടു പോകുന്ന, പതറിപ്പോകുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവസാന ശ്വാസം വരെയും പോരാടുന്ന വേട്ടക്കാരുടെ കുടുംബത്തിലാണ് പുട്ടിയ ജനിച്ചത്. അയാൾ ഭയന്നില്ല, പതറിയില്ല. പക്ഷേ ധീരനായിട്ടുള്ള ആ വേട്ടക്കാരൻ തകർന്നു പോയത് ഈ ആശുപത്രിയിലെ വാസമെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ്. അച്ഛൻ്റെ ശബ്ദം കേട്ടിട്ട് എപ്പോഴും പുറത്തേക്ക് ഓടി വരാറുണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഇളയ മകൾ അന്നും ഇദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയിട്ട് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നു. പക്ഷേ പുട്ടിയയുടെ വികൃതമായ മുഖം കണ്ട് പേടിച്ച് ഭയന്നുപോയ അവൾ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയി. ഈ ഒരു സംഭവം പക്ഷേ പുട്ടിയയുടെ ജീവിതത്തെ ആകെ കൂടി മാറ്റിമറിച്ചു. പിന്നീട് കടുവകളോട് എന്തെന്നില്ലാത്ത പ്രതികാര ഭാവമായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നീട് തൊട്ടടുത്തുള്ള വർഷങ്ങളിൽ പുട്ടിയ തന്റെ പ്രശസ്തമായിട്ടുള്ള ഗൺ ട്രാപ്പുകൾ ഉപയോഗിച്ച് അനേകം നരഭോജി കടുവകളെ വധിക്കുകയുണ്ടായി. അപ്പോഴൊക്കെയും സഹായിയായിട്ട് ഈ പൊച്ചബ്ദിയും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ നടന്നിട്ട് ഈ കെണി വെക്കാനും കടുവകളെ ട്രാക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അതുവരെയും പൊച്ചബ്ദി ഗാജി ഒരു നരഭോജിയെ പോലും വെടിവെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 1941 ഒരു വേനൽക്കാലം പൊജബ്ദി ഗാജി എന്ന 17-കാരൻ്റെ ജീവിതത്തെ ആകെ കൂടി മാറ്റിമറിച്ചു. സുന്ദർബനിനെ വിറപ്പിച്ചുകൊണ്ട് ഒരു നരഭോജി കടുവ വിലസിയിരുന്ന ഒരു സമയമായിരുന്നു അത്. പുട്ടിയയുടെ ഗ്രാമത്തിൽ നിന്നും വളരെ അകലെ മാറിയിട്ടുള്ള മറ്റൊരു ഗ്രാമത്തിലായിരുന്നു ഈ നരഭോജി ഉണ്ടായിരുന്നത്. ടെറർ ഓഫ് ഗോൽഗാലി എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന ഈ നരഭോജി കടുവ ഇതിനോടകം 16 ഭക്ഷണമാക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രാമീണർ പരാതിയുമായിട്ട് വീട്ടിലെത്തിയതോടെ പുട്ടിയെയും മകനും ഈ നരഭോജിയെ തേടി അങ്ങോട്ടേക്ക് യാത്രയായി. അന്നേ ദിവസം ഉച്ച തിരിഞ്ഞിട്ടാണ് ഇവര് ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. പക്ഷേ അവർ രണ്ടുപേരും എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ കടുവ മറ്റൊരാളെ കൂടി വധിച്ചിരുന്നു. അന്ന് രാവിലെ മീൻ പിടിക്കുവാനായിട്ട് പോയ ഒരാളാണ് കടുവയ്ക്ക് ഇരയായത്. അച്ഛനും മകനും ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഒരു ചെറിയ തുരുത്തിലായിരുന്നു അയാളുടെ ജഡം കിടന്നിരുന്നത്. കുട്ടിയെ ശ്രദ്ധിച്ചു. കടുവ പൂർണ്ണമായിട്ടും ഇരയെ ഭക്ഷിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഇതിന്റെ ബാക്കി കഴിക്കുവാൻ വേണ്ടിയിട്ട് അവൻ ഇവിടെ തന്നെ വീണ്ടും വരും. ആ മനുഷ്യന്റെ ശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവാൻ ഗ്രാമത്തിലുള്ള ആളുകളോട് പറഞ്ഞ ശേഷം അച്ഛനും മകനും അവിടെ തന്നെ നിന്നു. ശേഷം ചുറ്റും ശ്രദ്ധാപൂർവം നോക്കിയിട്ട് അവിടെയൊന്നും കടുവ നിൽപ്പില്ല എന്ന് അവർ ഉറപ്പുവരുത്തി. കാരണം ഇവിടെ അവരെന്തെങ്കിലും ചെയ്യുന്നു എന്ന് ദൂരെ നിന്ന് കടുവ കണ്ടിട്ടുണ്ടെങ്കിൽ കടുവ ഒന്നുകിൽ ഈ വഴി വരില്ല, അല്ലെങ്കിൽ ഇവരെ ആക്രമിക്കും. കടുവയുടെ കാൽപ്പാടുകളിൽ നിന്നും പരിചയസമരനായ പുട്ടിയ അവൻ്റെ നീളം, പൊക്കം, അതുപോലെ തന്നെ അവൻ്റെ വെയിറ്റ് എത്രത്തോളം വലുപ്പമുള്ളതാണ് എന്നൊക്കെ ഊഹിച്ചെടുത്തു. അതിനുശേഷം കടുവ പോയ വഴി തന്നെ തിരികെ വരും എന്ന് ഉറപ്പുള്ളതിനാൽ അവിടെ തന്നെ ഗൺ ട്രാപ്പ് വെക്കുവാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനമെടുത്തു. കടുവ ഒരിക്കലും മണം പിടിച്ചല്ല തൻ്റെ ഇരയുടെ അടുത്തേക്ക് തിരികെ വരിക എന്ന് പുട്ടിയയ്ക്ക് അറിയാമായിരുന്നു. അവൻ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാക്കിയ കാൽപ്പാടുകൾ, മരത്തിലുണ്ടാക്കിയ പോറലുകൾ, ഇതെല്ലാം നോക്കിയിട്ടാണ് കടുവ അതേ ട്രാക്കിലൂടെ അതേ വഴിയിലൂടെ തിരികെ വരിക. അതുകൊണ്ട് തന്നെ അതൊരു ഫിക്സഡ് ട്രാക്കാണ്. ആ ട്രാക്ക് നോക്കി കണ്ടുപിടിച്ചിട്ട് അവിടെ തന്നെയാണ് ഗൺ ട്രാപ്പ് വെക്കേണ്ടത്. ആദ്യമേ തന്നെ വൈ ആകൃതിയിലുള്ള 2 മരക്കമ്പുകൾ ഇവർ സംഘടിപ്പിക്കും. അതിനുശേഷം ഒന്നിന് പുറകിൽ ഒന്നായിട്ട് അല്ലെങ്കിൽ ഒന്നിൻ്റെ പുറകിലായിട്ട് ഈ 2 മരക്കമ്പുകൾ, വൈ ആകൃതിയിലുള്ള മരക്കമ്പുകൾ ഇവർ നിലത്ത് കുത്തി നിർത്തും. ഈ വൈ ആകൃതിയിലുള്ള മരക്കമ്പുകളിലാണ് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഈ ഗണ്ണ് ഇവർ വെക്കുക. കടുവയുടെ കാൽപ്പാടുകളിൽ നിന്നും പൊട്ടിയേക്ക് കടുവയുടെ ഉയരം ഇപ്പോൾ ഏതാണ്ട് അറിയാം. അതനുസരിച്ചിട്ട് വേണം, ആ ഉയരത്തിൽ വേണം ഈ തോക്ക് വെക്കാനായിട്ട്. ഏതാണ്ട് നെഞ്ചിൽ വെടി കൊള്ളുന്ന പാകത്തിലാണ് ഇവർ ഈ വൈ ആകൃതിയുള്ള 2 കമ്പുകളിൽ, അതിൻ്റെ മുകളിൽ ഇവരുടെ തോക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി വള്ളിയും കയറുകളും ചെറിയ നൂലും ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഗൺ ട്രാപ്പ് നിർമ്മിക്കുക. തോക്ക് വെച്ചിരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നിലേക്ക് മാറിയിട്ട് ഒരു കറുത്ത ചരടുണ്ടാവും. ഈ കറുത്ത ചരടിൽ കടുവ എപ്പോൾ സ്പർശിക്കുന്നോ അപ്പോൾ വെടിപൊട്ടും. ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പുട്ടിയ വെച്ച രീതിയിലുള്ള ഒരു ഗൺ ട്രാപ്പാണ്. ഈ ഗൺ ട്രാപ്പ് എന്ന് പറയുന്നത് കുറച്ചേറെ വയറുകൾ, കമ്പുകൾ, നൂലുകളും ഒക്കെ വെച്ചിട്ടാണ് ഈ ട്രാപ്പ് നിർമ്മിക്കുക. കുറേയേറെ നേരത്തെ അധ്വാനമാണ്. എന്നാൽ ഇത്തരം ട്രാപ്പുകൾ നിർമ്മിച്ച ശേഷം ഇത് മറയ്ക്കുവാനായിട്ട്, ചെടികളുടെ ഇരകളൊക്കെ വെച്ചിട്ട് മറയ്ക്കുവാൻ ഒരിക്കലും പുട്ടിയെ മുതിരാറില്ല. പുട്ടിയുടെ അഭിപ്രായത്തിൽ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ വർക്കുകൾ ചെയ്താൽ മാത്രമാണ് കടുവ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ പുട്ടിയ ഇങ്ങനെ ട്രാപ്പുകളൊക്കെ വെച്ച ശേഷം അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. നിലത്തുണ്ടാക്കിയ ചെറിയ ചെറിയ കുഴികളെല്ലാം മൂടും. അതിനുശേഷം അതിന് മുകളിൽ ചെറിയ ഇലകളെല്ലാം കൊണ്ടങ്ങിടും. ഈ ട്രാപ്പ് ഇദ്ദേഹം വെക്കുന്നത്, ഈ ഗൺ വെക്കുന്നത് ഏതെങ്കിലും കുറ്റിച്ചെടിയുടെ പുറകിലായിരിക്കും. അതുകൊണ്ട് ഈ ഗൺ പെട്ടെന്ന് ഈ കടുവ കാണില്ല. ഒന്നോർത്ത് നോക്കുക, വിശാലമായ ഒരു വനം, അതിൽ കടുവ കറക്റ്റായിട്ട് വരുന്ന സ്ഥലം അല്ലെങ്കിൽ ആ വഴി കണ്ടെത്തിയിട്ട് അവൻ്റെ ഉയരം കണക്കാക്കിയിട്ട് നെഞ്ചിന് വെടി കിട്ടുന്ന പാകത്തിൽ ഒരു ഗൺ ട്രാപ്പ് ഫിക്സ് ചെയ്യുക. പാരമ്പര്യമായിട്ട് കിട്ടിയ അറിവുകൾ, സ്വയം ആർജിച്ചെടുത്ത കുറച്ച് കഴിവുകൾ, ഇത് മാത്രമാണ് പുട്ടിക്ക് ഇക്കാര്യത്തിൽ തുണയായത്. എല്ലാം തയ്യാറാക്കിയ ശേഷം അച്ഛനും മകനും ചുറ്റും നടന്നിട്ട് കടുവ അവിടെയെങ്ങും ഇല്ല എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. കടുവ ഇവർ കാണിക്കുന്ന ഈ പ്രവൃത്തികളെല്ലാം ദൂരെ നിന്ന് കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കാണിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും നേരം സന്ധ്യയാകാറായി. അതുകൊണ്ട് തന്നെ അവർ ആ ഗൺ ട്രാപ്പ് അവിടെ ഫിക്സ് ചെയ്ത ശേഷം ഈ രണ്ടുപേരും അച്ഛനും മകനും അവിടെ നിന്ന് നടന്നിട്ട്, അതൊരു തുരുത്തായിരുന്നു, അവിടെ നിന്ന് നടന്നിട്ട് തങ്ങൾ വന്ന ആ തോണിക്ക് അകത്ത് കയറിയിട്ട് ഈ പുഴയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് പോയി കിടന്നു. ഈ ഒരു ഭാഗമാണ് നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്ത് പറഞ്ഞത്. അച്ഛനും മകനും പുഴയുടെ മധ്യഭാഗത്ത് തോണിയിലിരുന്നു കൊണ്ട് ഒച്ചയുണ്ടാക്കാതെ, ശബ്ദമുണ്ടാക്കാതെ, അവർ ഭക്ഷണം കഴിച്ചു. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അകലെ നിന്ന് വനത്തിനുള്ളിൽ നിന്ന് വെടിശബ്ദം കേട്ടു. അത് കേട്ടിട്ട് അച്ഛനും മകനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചെറിയ രീതിയിൽ ചിരിച്ചു. പക്ഷേ രാത്രിയിൽ ഇപ്പോഴും അങ്ങോട്ട് പോകുന്നതിൽ അർത്ഥമില്ല, അത് അപകടമാണ്. കാരണം ഇവിടെ വേറെയും കടുവകളുണ്ട്, ഈ പുഴയിൽ മുതലകളുമുണ്ട്. അതുകൊണ്ട് ക്ഷമയോടെ രാവിലെ വരെ അവരാ വഞ്ചിയിൽ തന്നെ ഇരുന്നു. നേരം വെളുത്തതോടെ വഞ്ചി കരയിലേക്ക് ചേർത്തിട്ട് അവിടെ കെട്ടിയ ശേഷം ഇവർ ഇറങ്ങിയിട്ട് ഈ സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. പക്ഷേ അവിടെ ചെന്ന് ഈ സംഭവം കണ്ട, അല്ലെങ്കിൽ ആ സ്ഥലം കണ്ട അവർ ഞെട്ടിപ്പോയി. അവിടെ കടുവ ഉണ്ടായിരുന്നില്ല. തോക്കിന് മുന്നിൽ കടുവയുടെയോ അല്ലെങ്കിൽ മറ്റേത് മൃഗങ്ങളുടെയോ കാൽപ്പാടുകൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഈ വെടി പൊട്ടിയത്, ട്രാപ്പ് ഓണായത്? പൊട്ടിയേക്ക് കാര്യം മനസ്സിലായി. ഇവർ ഈ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം കടുവ അകലെ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കുറ്റിച്ചെടികൾക്ക് അരികിൽ നിന്നോ ഈ കടുവ ഇത് കണ്ടിട്ടുണ്ട്. ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ട്രാപ്പ്, ഈ സാധനം എന്താണ് എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ആ ക്യൂരിയോസിറ്റിയിൽ വന്ന കടുവ അത് വശങ്ങളിൽ നിന്നാണ് വന്നത്. അവൻ ഇവിടെ ഒളിച്ചിരിക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൻ വേറെ ഏതോ ദിക്കിൽ നിന്ന് വന്നിട്ട് ഈ ട്രാപ്പിൽ തൊട്ടു ഗണ്ണ് ഫയറായി. അതാണ് സംഭവിച്ചത്. താൻ ഈ പറഞ്ഞതാണ് ശരി എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് പുട്ടിയ തൻ്റെ മകനെ, ഈ പൊജബ്ദിയെ, ഈ തോക്കിൻ്റെ വശങ്ങളിൽ കടുവയുടെ ട്രാക്കുകൾ കാണിച്ചു കൊടുത്തു. അതായത് കടുവ വന്നത് അവൻ സ്ഥിരമായിട്ട് പോയി വരുന്ന ആ റൂട്ടിലല്ല, പകരം അവൻ വശങ്ങളിൽ നിന്നാണ് വന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്നാൽ തൊട്ടടുത്തുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ ഒരു കൗണ്ടർ ട്രാപ്പ് ഒരുക്കിക്കൊണ്ട് കടുവ മറഞ്ഞിരിക്കുന്ന വിവരം പരിചയസമ്പന്നനായ ആ വേട്ടക്കാരൻ മനസ്സിലാക്കിയില്ല. അടുത്ത 2 സെക്കൻഡുകൾക്കുള്ളിൽ നടക്കേണ്ടതെല്ലാം നടന്നു. കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും വായുവിലേക്ക് കുതിച്ചു പൊങ്ങിയ കടുവ പിടുത്തമിട്ടത് പുട്ടിയയുടെ പിൻകഴുത്തിലായിരുന്നു. കടുവയും പുട്ടിയും ഒരുമിച്ച് നിലത്ത് വീണു. പക്ഷേ ആ ഒരു സമയം കൊണ്ട് പുട്ടിയുടെ കഴുത്ത് ഒടിഞ്ഞിരുന്നു. ഞെട്ടിപ്പോയ പൊജബ്ദി തൻ്റെ കയ്യിലുണ്ടായിരുന്ന നീളൻ കത്തിയെടുത്തിട്ട് കടുവയ്ക്ക് നേരെ ആഞ്ഞു വീശി. പക്ഷേ ഫലമുണ്ടായില്ല. കടുവ അതിന് മുൻപ് തന്നെ കുറ്റിച്ചെടികൾക്കിടയിൽ മറിഞ്ഞു കഴിഞ്ഞിരുന്നു. 1-2 നിമിഷങ്ങൾക്കുള്ളിൽ രംഗം ശാന്തമായി. ചലനമറ്റ് കിടക്കുന്ന തൻ്റെ അച്ഛനെ നോക്കിക്കൊണ്ട് പൊജബ്ദി മണിക്കൂറുകൾ അനങ്ങാതെ നിന്നു. കടുവ തിരികെ വരുമോ എന്നൊന്നും ആ സമയം അവൻ ആലോചിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പുട്ടിയ കൊന്ന കടുവയെ കാണുവാൻ വേണ്ടിയിട്ട് ഗ്രാമത്തിലെ ആളുകൾ വഞ്ചിയിൽ അവിടെ എത്തിച്ചേർന്നു. പക്ഷേ അവർ കണ്ട കാഴ്ച അവരുടെ പ്രിയങ്കരനായ ഈ വേട്ടക്കാരൻ മരിച്ചു കിടക്കുന്നതാണ്. ഗോൽഖാലിയിലെ നരഭോജിക്ക് പകരം തങ്ങളുടെ പ്രിയങ്കരനായ വേട്ടക്കാരൻ്റെ ചലനമറ്റ ശരീരം കണ്ടിട്ട് അവർ പൊട്ടിക്കരഞ്ഞു. പക്ഷേ ആ സമയത്തും ഒരു തുള്ളി കണ്ണുനീർ പോലും പൊജബ്ദിയുടെ കണ്ണിൽ നിന്നും താഴേക്ക് വീണില്ല. അമേരിക്കക്കാർ സമ്മാനമായിട്ട് കൊടുത്ത ആ തോക്ക് അവനെടുത്ത് തൻ്റെ ശരീരത്തിൻ്റെ പുറകിൽ തൂക്കിയിട്ടു. അതിനുശേഷം ആ ഗൺ ട്രാപ്പിൽ ഉണ്ടായിരുന്ന പാരമ്പര്യമായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ആ പഴയ തൂക്കും അവൻ കയ്യിലെടുത്തു. എന്നിട്ട് കടുവ പോയ ദിക്കിലേക്ക് ആ കാൽപ്പാടുകൾ നോക്കി അവൻ ഓടി. ആളുകൾ പുറകിൽ നിന്ന് വിളിച്ചിട്ടും അവൻ കേട്ടില്ല. കാൽപ്പാടുകൾ നോക്കി കടുവയെ പിന്തുടരുവാനും കെണിവെച്ച് പിടിക്കുവാനും അച്ഛൻ പഠിപ്പിച്ചു തന്നിരുന്ന പാഠങ്ങൾ അന്ന് ആദ്യമായി അവൻ ഉപയോഗിച്ചു. അവസാനം അവൻ നല്ലൊരു സ്ഥലം കണ്ടെത്തി. കാൽപ്പാടുകളിൽ നിന്നും തൻ്റെ അച്ഛൻ്റെ കൊലയാളിയായിട്ടുള്ള കടുവ വന്നു പോകുന്ന സ്ഥലമാണ് ഇത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. പിന്നീട് അവിടെ ഒരു ഗൺ ട്രാപ്പ് പൊജബ്ദി നിർമ്മിച്ചു. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വയം നിർമ്മിക്കുന്ന ഗൺ ട്രാപ്പ്. ശേഷം ഒരു മരത്തിൽ കയറി അനങ്ങാതിരുന്നു. രാവും പകലും അവൻ എങ്ങോട്ടേക്കും പോയില്ല. അങ്ങനെ 4 ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ 4ാം ദിവസം രാത്രിയിൽ കാട് ഞടുങ്ങുന്ന രീതിയിലുള്ള ഒരു ഗൺ ഫയർ അവൻ കേട്ടു. കൂട്ടത്തിൽ ഒരു കടുവയുടെ അലർച്ചയും. ഗൺ ട്രാപ്പ് ഫയർ ചെയ്തിരിക്കുന്നു. പക്ഷേ രാവിലെ വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ അവനുണ്ടായിരുന്നില്ല. അവൻ അപ്പോൾ തന്നെ താഴേക്ക് ഇറങ്ങി. ഇരുളിൻ്റെ മറവിൽ പൊജബ്ദി ആ ഗൺ ട്രാപ്പിനരികിലേക്ക് നടന്നു. അതെ, അവൻ്റെ ആദ്യത്തെ ശ്രമം വിജയിച്ചിരിക്കുന്നു. ഒരു ഭീമൻ കടുവ അവിടെ വെടിയേറ്റ് കിടപ്പുണ്ട്. പക്ഷേ ഇത് തൻ്റെ അച്ഛൻ്റെ ഘാതകൻ തന്നെയാണ് എന്ന് അവന് ഉറപ്പു വരുത്തണമായിരുന്നു. അങ്ങനെ ആ കടുവയുടെ കാൽപ്പാടുകളിൽ നിന്നും ആ കടുവയുടെ കാലടികളിൽ നിന്നും അവൻ തിരിച്ചറിഞ്ഞു, ഇത് തൻ്റെ അച്ഛൻ്റെ ഘാതകനാണ്. താൻ കൊന്നിരിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ കൊലയാളിയെ തന്നെയാണ്, ഗോൽഖാലയിലെ നരഭൂജി. അന്ന് ആദ്യമായി പൊജബ്ദി ഗാജി ഉറക്കെ കരഞ്ഞു. മഹാനായ ഒരു വേട്ടക്കാരൻ്റെ ജീവൻ എടുത്തതും മറ്റൊരു അതുല്യ വേട്ടക്കാരൻ്റെ ആദ്യ ഇരയായി തീർന്നതും ഒരേ ഒരു കടുവ തന്നെയാണ്, ടെറർ ഓഫ് ഗോൽഖാലി. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ പൊജബ്ദിയുടെ ജീവിതമാകെ മാറിമറിഞ്ഞു. ഇനി വീട് നോക്കേണ്ട ചുമതല ഇവൻ്റെ കയ്യിലാണ്. കാട്ടിൽ പോയി തേനെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് കൊണ്ട് വീട് നോക്കാനായിട്ട് തികയില്ല. പക്ഷേ ഗോൽഖാലിയിലെ നരഭോജിയെ വധിച്ച ഈ പൊജബ്ദിക്ക് നാട്ടുകാർ തന്നെ, ഗ്രാമീണർ തന്നെ മറ്റൊരു ജോലി അല്ലെങ്കിൽ മറ്റൊരു വഴി പറഞ്ഞു കൊടുത്തു. കാട്ടിൽ തങ്ങൾക്ക് തുണയായി തോക്കുമെടുത്ത് കൂടെ വരിക. അങ്ങനെ തേനെടുക്കുവാനും മീൻ പിടിക്കുവാനും വിറക് വെട്ടുവാനും കാട്ടിൽ പോകുന്ന ആളുകൾക്ക് തുണയായി പൊജബ്ദി പോയി തുടങ്ങി. അന്നത്തെ കാലത്ത് സുന്ദർബനിൽ ഇതുപോലെ കാട്ടിൽ കയറുന്ന ആളുകൾ തിരിച്ചു വരാനുള്ള സാധ്യത 35% മാത്രമാണ്. കടുവയെ പ്രകോപിപ്പിച്ചാലും ഇല്ലെങ്കിലും സുന്ദർബനിലെ കടുവകൾ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നരഭോജി കടുവകൾ വിലസുന്ന സ്ഥലമായിരുന്നു സുന്ദർബൻ. ഇത്തരമൊരു കാട്ടിലേക്കാണ് ആളുകളെ പരിരക്ഷിക്കേണ്ട ചുമതലയുമായിട്ട് പൊജബ്ദി ഇപ്പോൾ കയറുന്നത്. പക്ഷേ ആ ജോലിയിൽ പൊജബ്ദി ഒരിക്കൽ പോലും പരാജയപ്പെട്ടില്ല. തൻ്റെ ചുമതലയിൽ കാട് കയറുന്ന ഒരാളുടെ ദേഹത്ത് പോലും തൊട്ടു നോക്കാനായിട്ട് ഒരു കടുവയും അവൻ അനുവദിച്ചില്ല. അതുമാത്രവുമല്ല, 1945 കഴിഞ്ഞപ്പോഴേക്കും 11 നരഭോജി കടുവകളെ പൊജബ്ദി ഈ വെടിവെച്ചും ട്രാപ്പിൽ വീഴ്ത്തിയും വധിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയങ്ങളിൽ സുന്ദർബനിലും ബാക്കിയുള്ള വടക്കേ ഇന്ത്യൻ കാടുകളിലും ഒക്കെ മറ്റനേകം ശിക്കാരികൾ വിലസുന്ന സമയമാണ്. പക്ഷേ അവരെല്ലാം ഈ നരഭോജികളായിട്ടുള്ള അല്ലെങ്കിൽ അല്ലാത്ത കടുവകളൊക്കെ വേട്ടയാടിയിരുന്നത്. ഒന്നുകിൽ ഈ മരത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഏറുമാടമൊക്കെ കെട്ടി അവിടെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ആനയുടെ പുറത്ത് ഇരുന്നിട്ടാണ് ഇവർ ഈ കടുവകളെ വേട്ടയാടിയിരുന്നത്. പക്ഷേ ഈ പൊജബ്ദി ആകട്ടെ, തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വേട്ടയാടിയിട്ടുള്ള എല്ലാ കടുവകളെയും കാട്ടിലൂടെ നടന്ന്, വെറും കാലിൽ നടന്നു ചെന്ന് ഒന്നുകിൽ ട്രാപ്പ് വെക്കും, അല്ലെങ്കിൽ ഇദ്ദേഹം നേരിട്ട് ചെന്ന് വെടിവെക്കും. അങ്ങനെയാണ് വധിച്ചിട്ടുള്ളത്. കടുവകളുടെ ഇണകളെ തേടിയിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള വിളികൾ, അലർച്ചകൾ, ഇതെല്ലാം അതേപടി അനുകരിക്കാനായിട്ട് പൊജബ്ദിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായി. ഇത് ഉപയോഗിച്ചിട്ട് താൻ എവിടെയാണോ ട്രാപ്പ് വെച്ചിരിക്കുന്നത് അവിടെ മറ്റൊരു കടുവ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒച്ച വെച്ചിട്ട് ഈ നരഭോജി കടുവയെ ഈ ട്രാപ്പിലേക്ക് ക്ഷണിച്ചു വരുത്താനായിട്ട് ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അങ്ങനെ ഇണയെ തേടി ഇങ്ങോട്ടേക്ക് എത്തുന്ന നരഭോജി കടുവ അവസാനം ചെന്ന് പെടുന്നത് പൊജബ്ദിയുടെ തോക്കിൻ്റെ മുന്നിലാവും. നരഭോജികളായിട്ടുള്ള കടുവകൾ, ഇതല്ലാതെ വിശപ്പിന് വേണ്ടിയിട്ട് കൊല്ലുന്ന ചെറിയ ചെറിയ പക്ഷികൾ, മൃഗങ്ങൾ, ഇതല്ലാതെ മറ്റൊരു മൃഗത്തെയും വിനോദത്തിന് വേണ്ടിയിട്ട് പൊജബ്ദി തൻ്റെ ജീവിതകാലത്ത് വേട്ടയാടിയിട്ടില്ല. സുന്ദർബൻ കണ്ടൽക്കാടുകളിൽ എവിടെയെങ്കിലും ഒരു മാൻ ഈറ്റിംഗ് ടൈഗർ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ പൊജബ്ദി നേരെ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കും. കൂടെ സ്ഥിരമായിട്ട് രണ്ട് ട്രാക്കർമാർ ഉണ്ടാവും. ഗാരോ ഗോത്രത്തിൽപ്പെട്ട രണ്ട് ആളുകളായിരുന്നു സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ട്രാക്കിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. കാക്കി ഷർട്ടും നിക്കറുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള വേഷം. ഇത് കൂടാതെ ഈ ദേഹത്ത് മുഴുവൻ ഇദ്ദേഹം മീനിൻ്റെ എണ്ണ പുരട്ടുമായിരുന്നു. അതിൻ്റെ കാരണം, ഇവരുടെ മണം കടുവയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പാടില്ല, അതുകൊണ്ടാണ്. തൻ്റെ രണ്ട് ട്രാക്കർമാർ നരഭോജി കടുവയുടെ പാദമുദ്രകൾ കണ്ടെത്തിയ ശേഷമാണ് പൊജബ്ദിയുടെ ശരിക്കുള്ള പണി ആരംഭിക്കുന്നത്. അദ്ദേഹം കടുവയുടെ ശബ്ദത്തിൽ ഉറക്കെ അലറും. ഇത് കേട്ടിട്ട് മറുപടി അലർച്ച എവിടെ നിന്നാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് ആ അലർച്ചയുടെ ശബ്ദത്തിൻ്റെ ആവൃത്തിയിൽ നിന്നും ഇദ്ദേഹം ഈ കടുവ എത്ര ദൂരത്താണ് നിൽക്കുന്നത്, ഏത് ദിശയിലാണ് നിൽക്കുന്നത്, എത്രത്തോളം വലിപ്പമുള്ള കടുവയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ജനറൽ രീതിയിൽ ഊഹിച്ചെടുക്കും. അതിനുശേഷം അവർ ശബ്ദമുണ്ടാക്കാതെ സാവധാനം ആ അലർച്ച കേട്ട ദിക്കിലേക്ക് അവർ നടക്കും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവർ ഈ കടുവയുടെ ഏതാണ്ട് തൊട്ടടുത്ത് വരെയും എത്തിച്ചേരും. ഈ സമയമെല്ലാം, അതായത് കടുവയുടെ തൊട്ടടുത്ത് എത്തുന്നത് വരെയുള്ള സമയമെല്ലാം, പൊജബ്ദി ഇടയ്ക്കിടയ്ക്ക് കടുവയുടേതായ രീതിയിലുള്ള ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. ഇവർ ഈ കടുവയുടെ ഭാഗത്തേക്ക് നടന്നെടുക്കുന്ന സമയത്ത് കടുവ തലയുയർത്തിയിട്ട് ഗർജിക്കുന്ന വേളയിൽ ഇവർ കുനിഞ്ഞ് ഈ പൊന്തക്കാടിൻ്റെ ഉള്ളിലേക്ക് വലിയും കടുവ കാണാതിരിക്കുവാൻ വേണ്ടിയിട്ട്. വീണ്ടും കടുവ തല താഴ്ത്തുമ്പോൾ ഇവർ എഴുന്നേറ്റ് നടക്കും. ഏതാണ്ട് 5-6 meters അരികിലെത്തി കഴിയുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ട്രാക്കർമാരിൽ ഒരാൾ കയ്യിലുള്ള ബ്രിട്ടീഷ് ആർമി വക വലിയൊരു ടോർച്ച് എടുത്തിട്ട് ഈ കടുവയുടെ കണ്ണിലേക്ക് അടിക്കും. അടുത്ത നിമിഷം ഈ കടുവ കാര്യം ഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പൊജബ്ദി ഗാജിയുടെ വെടി പൊട്ടിയിട്ടുണ്ടാവും. കഴുത്തും തോളും ചേരുന്ന ഭാഗത്താണ് പൊജബ്ദി സാധാരണ വെടിവെക്കാറ്. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ചെറിയൊരു ഞരക്കത്തോടെ ആ കടുവ ആ ഇരുന്ന ഇരിപ്പിൽ സൈഡിലേക്ക് മറിയും. പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ പൊജബ്ദി കൂടുതൽ കടുവകളെയും വധിച്ചത് തൻ്റെ അച്ഛൻ പഠിപ്പിച്ച ആ ഗൺ ട്രാപ്പ് ഉപയോഗിച്ച് തന്നെയായിരുന്നു. അങ്ങനെ വർഷം 1947 അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യ പെട്ടെന്ന് ഇല്ലാതായി. പൊജബ്ദി താമസിക്കുന്ന ഗ്രാമം, ഇന്നത്തെ ബംഗ്ലാദേശിൽ ഉൾപ്പെടുന്ന സ്ഥലം, അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനായി മാറി. പക്ഷേ ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയതൊന്നും പൊജബ്ദിയെ ബാധിച്ചതേയില്ല. അദ്ദേഹം തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ചെറിയൊരു മാറ്റമുണ്ടായി. ഈസ്റ്റ് പാകിസ്ഥാന്റെ വനം വകുപ്പ് അദ്ദേഹത്തെ ജോലിയിലെടുത്തു. അങ്ങനെ പൊജബ്ദി ഗാജി ഒരു പ്രൊഫഷണൽ ബംഗാളി ശിക്കാരിയായി മാറി. വനം വകുപ്പിന് വേണ്ടിയിട്ട് ശല്യക്കാരായിട്ടുള്ള മൃഗങ്ങളെ വക വരുത്തുന്ന സ്വദേശിയായിട്ടുള്ള നാട്ടുകാരനായിട്ടുള്ള വേട്ടക്കാരനാണ് അന്നത്തെ കാലത്ത് പ്രൊഫഷണൽ ശിക്കാരി. പൊജബ്ദിയുടെ കേസിൽ ശല്യക്കാരനായിട്ട് ഒരേ ഒരു മൃഗമേ ഉള്ളൂ, റോയൽ ബംഗാൾ ടൈഗർ. തങ്ങളുടെ കൂട്ടത്തിലായതോടെ വനം വകുപ്പ് ഇദ്ദേഹത്തിന് ഒരു 0.303 റൈഫിൾ കൂടി അനുവദിച്ചു. സുന്ദർബനിലെ 250 kilos ഭാരമുള്ള റോയൽ ബംഗാൾ ടൈഗറുകളെ വെടിവെച്ച് വീഴ്ത്തുവാൻ വേണ്ടിയിട്ട് ഈ തോക്ക് അപര്യാപ്തമായിരുന്നു എങ്കിലും പൊജബ്ദി ഗാജിയുടെ കയ്യിൽ ഇതൊരു മാരകായുധം തന്നെയായിരുന്നു. അങ്ങനെ 1948 മുതൽ 1972 കാലഘട്ടങ്ങളിൽ പൊജബ്ദി ഗാജി സുന്ദർബൻ വനത്തിൻ്റെ രക്ഷകനായി പരിലസിച്ചു. മറ്റുള്ള ആളുകൾ ഈ നരഭോജി കടുവകളെ ഭയന്നിട്ട് സുന്ദർബൻ വനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമയത്തെല്ലാം പൊജബ്ദി ഗാജിക്ക് ഈ സുന്ദർബൻ സ്വന്തം വീട് പോലെ തന്നെയായിരുന്നു. ചിത്രഗുർദ കബാബ് എന്ന പേരിലുള്ള ഒരു ഡിഷായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്ടമുള്ള ആഹാരം. ഇത് പുള്ളിമാനിൻ്റെ കിഡ്നി വെച്ചാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ തൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഗാരോ ചക്മാ ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം കാട്ടുപന്നികളെയും വേട്ടയാടിയിരുന്നു. ശാന്തൻ, വിനീതൻ, വളരെ നിശബ്ദനായ ഒരു വ്യക്തി. ഇതാണ് പൊജബ്ദി ഗാജിയെ കുറിച്ചിട്ട് അന്നത്തെ ആളുകൾ പിന്നീട് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അതിനാൽ തന്നെ കടുവകളല്ലാതെ, നരഭോജി കടുവകളല്ലാതെ മറ്റൊരു ശത്രുക്കളും ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഇങ്ങേർക്കുണ്ടായിട്ടില്ല. എല്ലാവർക്കും അദ്ദേഹത്തെ സ്നേഹവും ബഹുമാനവും ആയിരുന്നു. അക്കാലത്തെ മറ്റ് വേട്ടക്കാരെ പോലെ തൻ്റെ തോക്കുകൾ വഹിക്കുവാൻ വേണ്ടിയിട്ട് ഒരാളെ കൂടി കൂടെ കൊണ്ടു നടക്കുന്ന സ്വഭാവമൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 3 തോക്കുകളാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു പഴയ തോക്ക്, ഇവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു പഴയ തോക്ക്, പിന്നീട് അമേരിക്കക്കാർ കൊടുത്ത ആ 2-ാമത്തെ തോക്ക് ഷോട്ട് ഗൺ, പിന്നെ 3-ാമത് ഇപ്പോൾ ഈ വനം വകുപ്പ് കൊടുത്ത 0.303. ഇത് 3 സ്വന്തം ശരീരത്തിലും കയ്യിലുമൊക്കെ വഹിച്ചുകൊണ്ടാണ് ഇദ്ദേഹം മിക്കപ്പോഴും ഈ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ ഇദ്ദേഹത്തിന്റെ ഈ പൊച്ചബ്ദി ഗാജിയുടെ പ്രത്യേകതകളൊക്കെ അറിഞ്ഞ ശേഷം ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക ചുമതലകൾ കൊടുത്തു. അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനായിട്ടുള്ള ബംഗ്ലാദേശിൽ വരുന്ന VIP-കളായിട്ടുള്ള വിദേശികളെ അവരെ സുന്ദർബൻ കാണിക്കുവാൻ വേണ്ടിയിട്ട് ഗൈഡായിട്ട് ഈ പൊച്ചബ്ദി ഗാജി കൂടെ പോകണം. അതുമാത്രമല്ല അവരുടെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷിതത്വവും എല്ലാം ഇദ്ദേഹം നോക്കുകയും വേണം. ഇതൊരു അഭിമാനമായിട്ട് കണ്ട പൊച്ചബ്ദി പിന്നീട് ഇംഗ്ലീഷ് പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. നല്ല ബുദ്ധിമാനായിട്ടുള്ള പൊച്ചബ്ദിക്ക് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. ശേഷം ഈ പ്രസിഡന്റ് അയൂബ് ഖാൻ തന്നെയും പിന്നീട് ഈ നേപ്പാളിലെ രാജാവായിട്ടുള്ള മഹീന്ദ്ര അങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ ഈ സുന്ദർബൻ സന്ദർശിച്ച വേളയിൽ അവരുടെ ഗൈഡായിട്ട് അവർക്ക് തുണയായിട്ട് ഈ പൊച്ചബ്ദി ഗാജി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ 1966 ഈ പൊച്ചബ്ദിക്ക് മറ്റൊരു പ്രധാന ഡ്യൂട്ടി ലഭിച്ചത്. 29 ഗ്രാമീണരെയും സുന്ദർബൻ കാണാൻ വന്ന ഒരു വിദേശിയെയും കൊന്ന ഒരു വലിയ നരഭോജി കടുവ, അതിനെ വകവരുത്തുക. പൊച്ചബ്ദി കാര്യങ്ങൾ കേട്ടറിഞ്ഞിട്ട് സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോഴേക്കും കടുവ മറ്റൊരു വേട്ട കൂടി ഒരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. മീൻ പിടിക്കാനായിട്ട് പോയ ഒരു സ്ത്രീയെയായിരുന്നു, ഒരു ഗാരോ വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെയാണ് ഈ കടുവ വകവരുത്തിയത്. എന്നാൽ കൊല നടന്നിട്ട് അധിക സമയമാകുന്നതിന് മുൻപ് തന്നെ ഈ പൊച്ചബ്ദിക്കും അദ്ദേഹത്തിൻ്റെ ട്രാക്കർമാരായിട്ടുള്ള ഈ രണ്ട് ആളുകൾക്കും അവിടെ എത്തിച്ചേരാൻ സാധിച്ചതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ട്രാക്കുകൾ ഇവർക്ക് ലഭിച്ചു. ആ പാദമുദ്രകൾ പിന്തുടർന്ന് കാട്ടിലേക്ക് പോയ പൊച്ചബ്ദി തൻ്റെ മാസ്റ്റർ പീസ് സൗണ്ട് പുറത്തേക്കെടുത്തു. കടുവയുടെ ശബ്ദത്തിൽ ഉച്ചത്തിൽ അലറിയ പൊച്ചബ്ദിക്ക് ഉടൻ തന്നെ കാട്ടിൽ നിന്ന് മറുപടി കിട്ടി. തൻ്റെ കൊലയാളിയെയാണ് താൻ ഈ ശബ്ദമുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് എന്നറിയാതിരുന്ന കടുവ വീണ്ടും വീണ്ടും ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ ആ നരഭോജിയും പൊച്ചബ്ദിയുടെ തോക്കിന് ഇരയായി. ആ കടുവയ്ക്ക് പക്ഷേ സാധാരണയിൽ കവിഞ്ഞും നീളമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. സാധാരണഗതിയിൽ റോയൽ ബംഗാൾ ടൈഗറുകൾക്ക് 10 അടി നീളമാണ്, അതായത് വാല് വരെയും 10 അടി നീളമാണ് ഉണ്ടാവാറ്. ഈ റോയൽ ബംഗാൾ ടൈഗർ പേര് വലുതാണെങ്കിലും കടുവ അത്ര വലുതല്ല. ഇതിനേക്കാൾ വലുപ്പമുള്ള അമൂർ ടൈഗറുകളാണ് ഒരു 12 അടി വരെയും പോകാറ്. പക്ഷേ ഈ മരിച്ചു കിടക്കുന്ന ഇപ്പോൾ വധിക്കപ്പെട്ട ഈ കടുവയ്ക്ക് 12 അടി തന്നെ നീളമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വധത്തോടെ പ്രസിഡന്റ് അയൂബ് ഖാൻ ഒരു പ്രത്യേക അവാർഡൊക്കെ ഇദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വർഷം 1971 കിഴക്കൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ കാലാവസ്ഥ വീണ്ടും തകിടം മറിഞ്ഞു. സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശുകാർ പാകിസ്ഥാൻ സൈന്യവുമായി ഏറ്റുമുട്ടി. ഈ സമയത്ത് ഈ അയൂബ് ഖാൻ കൊടുത്ത അവാർഡൊന്നും ഇദ്ദേഹത്തെ ഈ പൊച്ചബ്ദി ഗാജിയെ ബാധിച്ചില്ല, സ്വാധീനിച്ചില്ല. അദ്ദേഹം തൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ, തൻ്റെ നാട്ടുകാരുടെ കൂട്ടത്തിൽ, ദേശികളുടെ കൂട്ടത്തിൽ തന്നെ നിന്നു. ആ സമയത്ത് ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ പോരാളികളുടെ നീക്കങ്ങളിൽ ഒരു ഭാഗം മുഴുവൻ ഈ സുന്ദർബൻ വനത്തിലൂടെയാണ് നടന്നിരുന്നത്. അവിടുത്തെ ചതുപ്പിലും ചെളിയിലും കണ്ടൽ വനങ്ങളിലും പരിചയമില്ലാതിരുന്ന ഈ സ്വാതന്ത്ര്യ സമര ഭടന്മാർ കുറേ അധികം ആളുകൾ അവിടെ മരണപ്പെട്ടു. ബാക്കിയുള്ളവരെ കടുവകൾ കടിച്ചു കീറി. അവിടെ വീണ്ടും പൊച്ചബ്ദി ഗാജി രക്ഷകനായി അവതരിച്ചു. ബംഗ്ലാദേശുകാരുടെ സ്വാതന്ത്ര്യ സമര സംഘടനയായിട്ടുള്ള ബംഗ്ലാദേശ് മുക്തി ബാഹിനി ഇദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. അവരുടെ സമരഭടന്മാരെ സുരക്ഷിതമായിട്ട് ഈ ചതുപ്പ് നിലങ്ങൾ, കണ്ടൽ വനങ്ങൾ കടത്തി അപ്പുറം എത്തിക്കുക, ഇതായിരുന്നു ഇദ്ദേഹത്തിന് ലഭിച്ച ഡ്യൂട്ടി. പൊച്ചബ്ദിക്ക് പക്ഷേ ഇത് കുട്ടിക്കളി മാത്രമായിരുന്നു. സമരഭടന്മാരുടെ ജഡങ്ങൾ ഭക്ഷിച്ച് നരഭോജികളായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന 20-ലധികം നരഭോജി കടുവകളെയാണ് December 5-16 ഇടയ്ക്കായിട്ട് ഇദ്ദേഹം വെടിവെച്ച് തീർത്തത്. യുദ്ധം കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശുകാർ പൊച്ചബ്ദിയെ മറന്നില്ല. ബംഗ്ലാദേശ് വനം വകുപ്പ് ഇദ്ദേഹത്തെ റേഞ്ചറായിട്ട് സ്ഥാനക്കയറ്റം കൊടുത്തു. അതുമാത്രവുമല്ല, പുതിയ സർക്കാർ ഇദ്ദേഹത്തിന് സേവിയർ ഓഫ് ദി സുന്ദർബൻസ് എന്ന പേരിലുള്ള ഒരു അവാർഡും കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രായം 46. സത്യത്തിൽ യുദ്ധം കഴിഞ്ഞുള്ള നാളുകളിൽ, അതായത് 1972 ശേഷമുള്ള നാളുകളിൽ, പൊച്ചബ്ദിക്ക് പിടിപ്പത് പണി തന്നെയായിരുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ശവശരീരങ്ങൾ മേഘന പത്മ നദികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഒഴുകി നടപ്പുണ്ടായിരുന്നു. അവസാനം ഇതെല്ലാം ഈ സുന്ദർബൻ കണ്ടൽക്കാടുകളിൽ വന്നടിഞ്ഞു. ഇത് രുചിച്ചറിഞ്ഞ അനേകം കടുവകൾ പിന്നീട് നരഭോജികളായി മാറുകയും ചെയ്തു. പക്ഷേ പൊച്ചബ്ദി ക്ഷമയോടെ അവയെല്ലാം നേരിട്ട് വകവരുത്തി. പൊച്ചബ്ദി തൻ്റെ ജീവിതത്തിലെ അവസാനത്തെയും 61-ാമത്തെയും നരഭോജി കടുവയെ വകവരുത്തിയത് 1997 May 12. ദി ടെറർ ഓഫ് തൽപ്പത്തി എന്ന് പറഞ്ഞ പേരിലുള്ള ആ കടുവ 6 ആളുകളെ കൊന്ന ശേഷമാണ് ഈ പൊച്ചബ്ദിയുടെ തോക്കിന് ഇരയായത്. 13 കിലോമീറ്ററുകൾ കാട്ടിലൂടെ നടന്നിട്ട് വെളുപ്പിനെ 4 മണിക്കാണ് അദ്ദേഹം ഈ കടുവയെ കാലപുരിക്കി അയച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നിങ്ങൾ ഞെട്ടും 73. പൊച്ചബ്ദി ഇങ്ങനെ പോയാൽ തൻ്റെ 100-ാമത്തെ കടുവയെ വക വരുത്തുന്ന സമയത്ത് തങ്ങൾ ജീവനോടെ കാണുമോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സംശയം. പക്ഷേ ആളുകളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് തൻ്റെ അവസാനത്തെ കടുവയെ വക വരുത്തി 5 മാസങ്ങൾക്ക് ശേഷം പൊച്ചബ്ദി ഈ ലോകത്തോട് വിട പറഞ്ഞു. 1997 October 12 രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന പൊച്ചബ്ദി ഗാജി പിന്നീട് കണ്ണു തുറന്നില്ല. അങ്ങനെ പേര് കേട്ട ഒരു വേട്ട കുടുംബത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ച് ഈസ്റ്റ് പാകിസ്ഥാനിലെ വനംവകുപ്പിൽ ജോലി ചെയ്ത് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് സ്വതന്ത്ര ബംഗ്ലാദേശിലെ റേഞ്ചറായി ജോലി ചെയ്ത പൊച്ചബ്ദി ഗാജിയുടെ മരണത്തോടെ സുന്ദർബൻ വനത്തിലെ ഒരു യുഗം തന്നെ അവസാനിച്ചു. അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരൊറ്റ സ്ഥലത്ത് തന്നെ താമസിച്ച് ഒരേ ജോലി തന്നെ ചെയ്ത് ഒരേ മൃഗത്തെ തന്നെ വേട്ടയാടി. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആണുങ്ങളിൽ നരഭോജികളുടെ കയ്യാലെ വധിക്കപ്പെടാതിരുന്ന ആദ്യത്തെ ആളായിരുന്നു പൊച്ചപ്തികാജി. 61 നരഭോജി കടുവകളിൽ ഒരെണ്ണത്തിന് പോലും അദ്ദേഹത്തെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാനായിട്ട് സാധിച്ചില്ല. തന്നെ വിശ്വസിച്ച് തന്റെ കൂട്ടത്തിലെ കാട്ടിൽ വന്ന ഒരാളെ പോലും ആക്രമിക്കാൻ ഒരു കടുവയും അദ്ദേഹം അനുവദിച്ചതുമില്ല. തന്റെ സ്വന്തം വീട്ടിൽ സ്വന്തം കിടക്കയിൽ ഒരു തരി വേദന പോലും അറിയാതെ ഉറക്കത്തിൽ പൊച്ചപ്തി ഗാജി ഈ ഭൂമിയോട് വിട പറഞ്ഞു. പിതാവ് കൊല്ലപ്പെട്ട ആ ഒരു ദിവസം മാത്രമാണ് പൊച്ചപ്തി ഗാജി തന്റെ ജീവിതത്തിൽ കരഞ്ഞിട്ടുള്ളൂ. പൊച്ചപ്തിയെ വിശേഷിപ്പിക്കുവാൻ നമ്മുടെ കയ്യിൽ ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ: ദി ലെജൻഡ്. സുന്ദരവനത്തിലെ കഥകൾ അവസാനിക്കുന്നില്ല. സുന്ദർബനിലെ മറ്റൊരു കോണിൽ നിന്നും നമ്മൾ കഥ വീണ്ടും ആരംഭിക്കും. അപ്പോൾ മറ്റൊരു മഹാനായ വേട്ടക്കാരനായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. നന്ദി. നമസ്കാരം.